2024 January 19 വെള്ളിയാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ടി കെ ദിവാകരൻ, ധന്യത തികഞ്ഞ സർവഭൗമൻ. കെ രവീന്ദ്രൻ എഴുതുന്നു, വിട പറഞ്ഞിട്ട് 48 ദീർഘ വർഷങ്ങൾ പിന്നിടുമ്പോഴും ടി കെ ദിവാകരൻ എന്ന അതുല്യ പ്രതിഭ നമ്മുടെ ഓർമ്മകളിൽ സുഗന്ധം പരത്തി നക്ഷത്ര ദീപ്തിയോടെ നിൽക്കുന്നു. ഒരിക്കലും വിശ്രമിക്കാത്ത മനുഷ്യൻ, തീവ്രമായ വായനാ ശക്തിയുള്ളവൻ, ബുദ്ധിമാനായ ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ, പ്രഗത്ഭനായ പാർലമെന്റേറിയൻ, മികവുറ്റ ഭരണാധികാരി, ധീരനായ വിപ്ലവകാരി, അന്തർമുഖനും മിതഭാഷിയും എങ്കിലും ഉജ്ജ്വലനായ വാഗ്മീകി, സുസ്മേരവദനനും ശാമശീലനുമാണെങ്കിലും തോൽക്കാൻ മനസ്സില്ലെന്ന മനക്കരുത്തിന് ഉടമ, സർവോപരി തൊഴിലാളി വർഗത്തിന്റെയും സാധാരണക്കാരന്റെയും രക്ഷകനായ പോരാളി, ഇതെല്ലാം ഒത്തുചേരുന്ന വ്യക്തിത്വം ഒരു വിസ്മയമല്ലേ? മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 56 വയസ്സിന്റെ ചെറുപ്പമായിരുന്നു. 1966 ഫെബ്രുവരിയിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. അന്ന് ടി കെ ദിവാകരൻ കൊല്ലം മുനിസിപ്പൽ ചെയർമാനാണ്. കൊച്ചുപിലാമൂട് ബീച്ചിനരികത്ത് ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് എന്റെ സേവനം ആവശ്യപ്പെട്ട് അദ്ദേഹം എന്നെ ഓഫീസിൽ കാണാൻ വരികയായിരുന്നു. കൂടെ CPI നേതാവും കൊല്ലം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കടപ്പാക്കട ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റിയിൽ ഡെപ്യൂട്ടേഷനിൽ പോകാൻ താല്പര്യമില്ലെന്ന് ഞാൻ മുനിസിപ്പൽ ഡയറക്ടറെ അറിയിച്ചതിനാലാണ് എന്നെ നേരിൽ കാണാൻ അവരെത്തിയത്. മുനിസിപ്പാലിറ്റിയിൽ പോകുന്നതിന് നിരുത്സാഹപ്പെടുത്തിയത് എന്റെ സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായിരുന്നു. അവിടെ രാഷ്ട്രീയക്കാരും ശല്യം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞു. മ്യൂസിയം മൃഗശാല വകുപ്പിൽ ബൊട്ടാണിക് ഗാർഡന്റെ അസിസ്റ്റന്റ് ക്യൂറേറ്ററായിരുന്നു അന്ന് ഞാൻ. എന്റെ താല്പര്യക്കുറവ് മുഖത്തു നിന്ന് വായിച്ചെടുത്തിട്ടാകാം ചെറു ചിരിയോടെ ടി കെ ചോദിച്ചു, എന്താ കൊല്ലത്ത് വന്ന് ഞങ്ങളെ സഹായിച്ചുകൂടെ? ഞാൻ ചില തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും തന്ത്രപരമായി ഇടപെടലിലൂടെ അദ്ദേഹം എന്നെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. വൈകാതെ എനിക്ക് ഡെപ്യൂട്ടേഷൻ ഉത്തരവ് കിട്ടി. അതുമായി ഞാൻ കൊല്ലം മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് ചെയർമാനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായിരുന്നു. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി രവീന്ദ്രന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാകരുതെന്നും നിർദ്ദേശം കൊടുത്തു. മുനിസിപ്പൽ എഞ്ചിനീയർ CK ഭരതന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. കടൽക്കരയിലെ മണൽ പ്രദേശമാണ് പാർക്കിനായി ഒരുക്കിയിട്ടിരിക്കുന്നത്. അവിടെ ചെടികളും മരങ്ങളും വളരുന്നതിന് അനുയോജ്യമായ മണ്ണ് വെളിയിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. പണികൾ മുന്നേറുമ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപം പറഞ്ഞു തുടങ്ങി. ചിന്നക്കടയിൽ പൊതുയോഗം ചേർന്ന് ചെയർമാനെയും എന്നെയും മറ്റും ആക്ഷേപിച്ച് പ്രസംഗം തുടങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് ഭാരിച്ച ശമ്പളം കൊടുത്ത് ഒരുത്തരെ കൊണ്ടുവന്നിരിക്കുന്നു. അയാൾ നമ്മുടെ മനോഹരമായ ബീച്ച് കുളം കോരിയിട്ടിരിക്കുന്നു. പ്രസംഗം അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു കടപ്പാക്കട ചന്ദ്രശേഖർ എന്നെ തേടി വന്നതാണ്. സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വരവ് TK പറഞ്ഞു വിട്ടിട്ടാണെന്ന് മനസ്സിലായി. ഈ വിമർശനങ്ങളൊക്കെ കേട്ട് ഞാൻ ഇട്ടെറിഞ്ഞു പോയാലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആശങ്ക. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ചെറിയ കാര്യങ്ങൾ പോലും മുൻകൂട്ടി കാണാനുള്ള ഉൾപ്രേരണ അത്ഭുതമാണ്. ഞാൻ വീണ്ടും ധൈര്യവാനായി. അപ്പോഴാണ് പാർക്കിന് എതിർവശമുള്ള കൊല്ലം തോടിന് ചേർന്ന് ഒരു നീണ്ട പ്രദേശം കാടുപിടിച്ചു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ചെയർമാനോട് ഇക്കാര്യം ചർച്ച ചെയ്തു. സ്ഥലം വിട്ടു തന്നാൽ ഞാൻ അവിടെ വൃക്ഷരാമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സ്ഥലം പക്ഷേ റവന്യൂ വകയായിരുന്നു. ചെയർമാൻ ഇടപെട്ട് അനുമതി ശരിയാക്കി. തിരുവനന്തപുരം മ്യൂസിയം ഗാർഡനിൽ നിന്ന് പലതരം മരങ്ങൾ കൊണ്ടുവന്ന് അവിടെ നട്ടുപിടിപ്പിച്ചു. പാർക്കിന്റെ പണി 6 മാസം കൊണ്ട് പൂർത്തീകരിച്ചു. TK ദിവാകരന്റെ മുനിസിപ്പൽ ഭരണത്തിൽ തിളക്കമറന്ന നേട്ടമായി ഈ പാർക്കിനെ കൊല്ലം നിവാസികൾ ഉൾക്കൊണ്ടു. കൊല്ലം പട്ടണത്തിൽ ഞാൻ പ്രശസ്തനാകുകയും നാനാതുറകളിലായി ധാരാളം സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധി പാർക്ക് മാത്രമല്ല കൊല്ലം പബ്ലിക് ലൈബ്രറിയും ലാൽ ബഹദൂർ സ്റ്റേഡിയവുമൊക്കെ TK വികസനത്തിന് മായ മുദ്രകളായി നിലനിൽക്കുന്നു. പാർക്കിന്റെ പണി പൂർത്തിയാക്കി ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുപോയി. പിന്നീട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. TK ദിവാകരൻ EMS മന്ത്രിസഭയിൽ, പൊതുമരാമത്ത് മുനിസിപ്പാലിറ്റി ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയായി. കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ഞാൻ ടൂറിസം വകുപ്പിലെത്തി. മന്ദിരങ്ങൾ ഉൾപ്പെടെ ടൂറിസം വകുപ്പുകളിലെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പബ്ലിക് പാർക്കുകൾ എന്നിവിടെയും ഗാർഡൻ അഡ്വൈസർ ആയിട്ടായിരുന്നു നിയമനം. 1976 January 19 മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ ഞാൻ പോയി കണ്ടു. ഒന്നും സംസാരിക്കാനായില്ല. കണ്ണിൽ ഉറ്റുനോക്കുക മാത്രം ചെയ്തു. മണിക്കൂറുകൾ കഴിഞ്ഞ് ഡോക്ടർ മാത്യു റോയ് മരണം സ്ഥിരീകരിച്ച് അറിയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ മണി ബെൻസിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് മൃതദേഹം കൊല്ലത്തേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കുന്നവരുടെ നീണ്ട നിരയിൽ ഞാനും ഉണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് പണി തീർന്ന് ഉദ്ഘാടനത്തിന് മന്ത്രിയെ കാത്തുകിടന്ന ഇത്തിക്കര പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. ആ മൃതശരീരം പാലത്തിലൂടെ കടത്തി വിട്ടുകൊണ്ടാണ് പാലത്തിന്റെ ഉദ്ഘാടന ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇത്തിക്കര ബ്രിഡ്ജ് ഓപ്പൺ ഫോർ ട്രാഫിക് ഓൺ 21/1976 വിത്ത് ദി പാസേജ് ഓഫ് ദി കോട്ടേജ് ഓഫ് ശ്രീ ടി കെ ദിവാകരൻ ഓണറബിൾ മിനിസ്റ്റർ ഫോർ വർക്സ് കേരള സ്റ്റാഫ് ഹു എക്സ്പീരിയഡ് ഓൺ 19/1976. ലോകത്തെവിടെയും ഒരു മൃതശരീരം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ചരിത്രം ഉണ്ടാകാനിടയില്ല. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ പാലം പുനർനിർമ്മാണ ഘട്ടത്തിലാണ്. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് ടി കെ ദിവാകരന്റെ പേര് നൽകുന്നത് അദ്ദേഹത്തോട് കാട്ടുന്ന വലിയ ആദരവായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു വേള ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഒരു മേഘ ജ്യോതിസ് പോലെ പ്രകാശം പരത്തി മിന്നിമറിഞ്ഞ് ആ മകാനുഭാവിന്റെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം.